الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب
الله ويندي وينيم الله داتن ماري داتي يلي റഹ്മാനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ബാക്കിയുള്ള ജീവിതം കൂടി ധന്യമാക്കണം അഥവാ തഖ്വയുള്ളവരായി ജീവിക്കണം എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മെയെല്ലാം അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, ഞാനും നിങ്ങളും എന്തിന് ഇവിടെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് അല്ലാഹു നൽകുന്ന മറുപടി, എന്നെ ആരാധിക്കാൻ, എന്നെ മാത്രം ആരാധിക്കാൻ എന്ന. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ മാത്രം ആരാധിക്കുന്നതിനല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ സൃഷ്ടിയുടെ ഉദ്ദേശം, ഞാൻ ഇവിടെ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടത്തെ ബാധ്യത, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്നതാണ്. കലിമത്തു തൗഹീദിന്റെ, കലിമത്തുൽ ഇഖ്ലാസിന്റെ താൽപര്യമാണ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നത്. അത് മറ്റാർക്കും ആവാൻ പാടില്ല എന്നത്. എന്തുകൊണ്ടെന്നാൽ, നാം ജീവിക്കുന്ന ഈ ജീവിതം നമുക്ക് ധന്യമാകണമെങ്കിൽ ഈ ജീവിതത്തിന്റെ സൽഫലം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആരാധന ഇബാദത്ത് അല്ലാഹുവിന് മാത്രമായിരിക്കണം. ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിനെ, ശിർക്ക് വെക്കുന്നതിനെ, ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് നൽകുന്നതിനെ അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. ബാക്കി പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നവ പൊറുത്തു കൊടുത്തേക്കാം. അപ്പൊ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമായിരിക്കണം. അപ്പോൾ ഇബാദത്ത് എന്താണ് എന്നറിയൽ നമുക്ക് ബാധ്യതയായി. കാരണം ഇബാദത്ത് എന്താണ് എന്നറിയുമ്പോൾ മാത്രമാണ് ആ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് പോകുന്നുണ്ടോ ഇല്ലേ, അത് അല്ലാഹുവിന് മാത്രമായി തീരുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമായിരിക്കണം എന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കലിമത്തു തൗഹീദിന്റെ താല്പര്യമാകും. ഇത് വെച്ചുകൊണ്ട് എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്നത് മൂന്ന് കാര്യങ്ങൾ അനിവാര്യമായി തീരുന്ന ഒരു കർമ്മമാകും. മൂന്ന് അർക്കാനുകൾ, മൂന്ന് നിബന്ധനകൾ, അതിന്റെ പൂർണ്ണതയോടുകൂടി തികയുമ്പോൾ മാത്രമാണ് ഇബാദത്തായി തീരുന്നത്. അൽ മഹബ്ബത്തു വൽ ഖൗഫു വ റജാ. അൽ മഹബ്ബത്തു വൽ ഖൗഫു വ റജാ, സ്നേഹം. സ്നേഹം അതിന്റെ പരമമായ സ്നേഹം. അതിനപ്പുറത്തൊരു സ്നേഹമുണ്ടാകാൻ പാടില്ല. പേടി, അതിന്റെ പരമമായ അങ്ങേയറ്റത്തെ പേടി, ഭയം, അതിനപ്പുറത്തൊരു ഭയമില്ല. വ റജാ, താൽപര്യം, പ്രതീക്ഷ, അതിനപ്പുറത്തൊരു പ്രതീക്ഷയുണ്ടാകാൻ പാടില്ല. ഇനി ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാകണം എന്ന കലിമത്തു തൗഹീദിന്റെ ലക്ഷ്യത്തിൽ സ്നേഹത്തിന്റെ പാരമ്യം അത് അല്ലാഹുവിനായിരിക്കണം. മറ്റെന്തിനേക്കാളും സ്നേഹം അല്ലാഹുവിനോടായിരിക്കണം. മറ്റെന്തിനേക്കാളും പേടി അല്ലാഹുവിനെയായിരിക്കണം. മറ്റെന്തിനുള്ളതിനേക്കാളും പ്രതീക്ഷ, അങ്ങേയറ്റത്തെ പ്രതീക്ഷ, ഒരിക്കലും മുടങ്ങാത്ത, തളരാത്ത പ്രതീക്ഷ അല്ലാഹുവിലായിരിക്കണം. ഇതിന്റെ, ഈ മൂന്നിന്റെയും പരമമായ രംഗം വരുമ്പോൾ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കർമ്മങ്ങൾ മാത്രമാണ് ഇബാദത്താകുന്നത്, ആരാധനയായിത്തീരുന്നത്. കമാലിൽ ഹുബ്ബി മഅ കമാലിൽ ഖുലൂഉ്, സ്നേഹത്തിന്റെ പൂർണ്ണത അങ്ങേയറ്റത്തെ കീഴ്വണക്കത്തോടുകൂടി, അങ്ങേയറ്റത്തെ താഴ്മയുടെ പരമകാശയിൽ നിന്നുകൊണ്ടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമായി നീ അല അധികരിക്കാതത്തിൽ വല്ലാത്തൊരു പ്രാർത്ഥനയാണ്, വല്ലാത്തൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. അല്ലാഹുമായി നീ അല അധികരിക്ക, അല്ലാഹുവേ നിന്നെ സ്മരിക്കേണ്ട സന്ദർഭങ്ങളൊക്കെയും ശരിയായ വിധത്തിൽ നിന്നെ ദിക്കറെടുക്കാൻ ഓർമ്മിക്കാൻ നീ എന്നെ സഹായിക്കണം. വശുക്കിരിക്ക, അല്ലാഹുവേ നിനക്ക് അർഹതപ്പെട്ട വിധത്തിൽ നിന്നോട് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണം. വഹ്വസ്സിനെ ഇബാദത്തിക്ക, ഏറ്റവും നല്ല വിധത്തിൽ ഇബാദത്തെടുക്കാൻ നീ എന്നെ സഹായിക്കണം. അതാണ് ആ പ്രാർത്ഥന. അപ്പോൾ ഏറ്റവും നല്ല വിധത്തിലുള്ള ഇബാദത്ത് ആകണമെങ്കിൽ കമാലിൽ ഹുബ്ബി മാ കമാലിൽ ഖുദൂഇ, സ്നേഹത്തിന്റെ പരമമായ കീഴൊതുക്കത്തോടുകൂടി വണക്കത്തോടുകൂടി താഴ്മയോടുകൂടി അതിന്റെ ഏറ്റവും മൂർത്തിമൽ ഭാവമായ സ്നേഹം, അത് അള്ളാഹുവിന്റെ മുമ്പിലായിരിക്കണം. ഈ സ്നേഹം വരണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ പേടിയാണ്. നമ്മൾ നമസ്കരിക്കുന്ന എന്തിനാ? പേടിച്ചിട്ടാ? നമുക്ക് നരകത്തെ പേടിയാണ്. പേടിക്കണം, പേടിക്കണം. പക്ഷെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എത്ര സുജൂദ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്! അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എത്ര റക്കാത്ത് നമസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്! അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എത്ര പ്രാവശ്യം നമ്മൾ അതിന്റെ പേജുകൾ മറിച്ചിട്ടുണ്ട്! അപ്പോ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് അദമ്യമായ, അവാദ്യമായ, മറ്റൊന്നിനോടുമില്ലാത്ത, മറ്റെന്തിനോടുമുള്ളതിനേക്കാൾ ഉപരിയായ ഒരു സ്നേഹം അള്ളാഹുവിനോടുണ്ടായിരിക്കണമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ ഉണ്ടാകും? അതുണ്ടാകണമെങ്കിൽ ഒരാളോട്, ഒരു വസ്തുവിനോട്, ഒരു വസ്തുതയോട് നമുക്ക് സ്നേഹമുണ്ടാകണമെങ്കിൽ ഒന്നാമതായി ആ വസ്തുവിനെ, വസ്തുതയെ നമ്മൾ അറിയണം. ഒന്നാമത് അറിവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ഉദ്ബോധന ചെയ്യുന്നത്. നീ പാരായണം ചെയ്യണം, പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം, മനസ്സിരുത്തണം. ബിസ്മി റബ്ബിക്ക അല്ലദീ ഖലഖ്, നിന്റെ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ, നിന്റെ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ. ഇവിടെ രണ്ട് ഭാഗങ്ങൾ വരുന്നു. ഒന്ന്, നിന്നെ സൃഷ്ടിച്ചവൻ അവൻ നിന്റെ ഹാലിഖാണ്, പിന്നെ റബ്ബാണ്. അപ്പൊ ഈ റബ്ബ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനെ അറിയുന്നതിലേക്കുള്ള ഭാഗമാണ്. റബ്ബ് ആരാണ്? നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല, പടിപടിയായി നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും ശരിക്കറിയണം. റബ്ബ് എന്നത്, റബ്ബ് എന്നത് എന്ന് പറയുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനാകുന്നു സർവസ്തുതിയും എന്ന് നമ്മൾ പറയുമ്പോൾ ആ റബ്ബ് എന്ന് പറയുന്നത് അല്ലാഹു അവൻ സൃഷ്ടിച്ച സൃഷ്ടികളെ അഥവാ അവൻ സൃഷ്ടാവാണ് എന്നതോടൊപ്പം തന്നെ റബ്ബാകുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിക്കും അതിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അറിഞ്ഞ് അപ്പപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവൻ എന്നാണ് റബ്ബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ നമ്മളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ ഇപ്പോഴുള്ള ഇക്കേൾവിയും ഇക്കാഴ്ചയുമായും അല്ലാഹു ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഭവത്തിനും, അനുഗ്രഹത്തിനും അഥവാ ഒരൊറ്റ വിശ്വാസിക്ക് അല്ലെ ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിക്കും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ടല്ലാതെ, അനുഭവിച്ചുകൊണ്ടല്ലാതെ ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യമായിരുന്നത്. അപ്പോ അള്ളാഹുവിനെ നമ്മൾ അറിയണം. അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, അള്ളാഹു അങ്ങേയറ്റത്തെ കരുണാമയനാണ്. അള്ളാഹു നമുക്ക് ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിലും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്നറിയാമോ? പക്ഷേ നമ്മൾ ഓർക്കുന്നില്ല, നമുക്കത് അറിയില്ല, അതിന്റെ വില നമുക്കറിയില്ല. നിങ്ങൾക്കറിയുമോ, മഹാചക്രവർത്തി ഖലീഫ ഹാറൂൺ റഷീദ്, അദ്ദേഹത്തിന് കുറേ ഉപദേശകന്മാരുണ്ട്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ രാജപദവിയിൽ ഇരുന്നു കൊണ്ട് ആ രാജപദവിയിൽ ഭൗതികമായ താല്പര്യത്തോട് ഇണങ്ങുന്ന നേരത്ത് അദ്ദേഹം തന്റെ ഉപദേശകരെ വിളിച്ച് പറയും, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണമെന്ന് പറയും. അക്കൂട്ടത്തിൽ ഒരിക്കലൊരു ഉപദേശിയോട് താങ്കൾ എന്നെ ഈ സന്ദർഭത്തിൽ ഉപദേശിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി ആ ഉപദേശി അദ്ദേഹത്തിന്റെ മുമ്പിൽ അവിടെ ഇരുന്നു. ആ നേരത്ത് ഹാറൂൺ റഷീദിന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുന്നു വെച്ചു. ആ വെള്ളം കുടിക്കാൻ അദ്ദേഹം ഇങ്ങനെ ഉയർത്തിയപ്പോൾ ആ ഉപദേശി ചോദിച്ചു, അല്ല രാജാവേ, അങ്ങിപ്പോൾ ഈ വെള്ളം കുടിക്കാൻ പോവുകയാണ്, ഈ വെള്ളം അങ്ങേക്ക് തടയപ്പെടാമല്ലോ അല്ലേ, ഈ ദാഹജലം അങ്ങേക്ക് ലഭിക്കാതിരിക്കാമല്ലോ, ഇത് താങ്കൾ കുടിക്കുമെന്ന വല്ല ഉറപ്പും താങ്കൾക്കുണ്ടോ? അപ്പോൾ താങ്കൾക്ക് ദാഹം വരുന്ന നേരത്ത് താങ്കളുടെ കയ്യിലിരിക്കുന്ന ഈ വെള്ളം താങ്കൾക്ക് ലഭ്യമാകാതെ വരികയും അങ്ങനെ ആ വെള്ളം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ദാഹം മൂർച്ഛിച്ചുകൊണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി നിങ്ങൾ ഗതികേടേണ്ടി വരികയും അങ്ങനെ അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നെട്ടോട്ടമോടുകയും ചെയ്യുന്ന നേരത്ത് നിങ്ങൾ എന്ത് ചെലവഴിക്കും അത് ലഭിക്കാൻ? മഹാചക്രവർത്തി പറഞ്ഞു, അത് ലഭിക്കുക എന്നത് എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു ഗ്ലാസ് വെള്ളം ദാഹിച്ചിട്ട് കുടിക്കാനില്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങയുടെ രാജപദവി തീർച്ചയായും, അങ്ങയുടെ സാമ്രാജ്യം തീർച്ചയായും. ശരി, എങ്കിൽ താങ്കൾ അത് കുടിക്കും. കുടിച്ചു കഴിഞ്ഞിട്ട് താങ്കൾക്ക് അത് മൂത്രമായി മൂത്രമൊഴിക്കാൻ മുട്ടുന്ന നേരത്ത് അതിനൊരു മൂത്രബന്ധം തടസ്സം നേരിട്ടാൽ അതൊന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി താങ്കൾ എന്ത് ചെലവഴിക്കും? അദ്ദേഹം പറഞ്ഞു, ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും, കാരണം അത് നിസ്സാരമായിരിക്കില്ല. എങ്കിൽ അങ്ങയുടെ രാജപദവി, അങ്ങയുടെ സാമ്രാജ്യം, അതെ, അത് കൊടുത്തിട്ടാണ് എന്റെ ഈ മൂത്രശങ്ക മാറ്റാൻ, അല്ലെങ്കിൽ ഈ മൂത്രബന്ധം ഇത് തടസ്സം നീക്കാൻ എനിക്ക് എന്റെ സാമ്രാജ്യം വിറ്റിട്ട് മാത്രമേ സാധ്യമാകൂയെങ്കിൽ അത് കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ശരി മഹാരാജാവേ, താങ്കൾ കുടിക്കുന്ന വെള്ളത്തിന്റെ വിലയാണത്. ശരി, ഇനി എന്റെ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ എത്ര വെള്ളം കുടിക്കും? നമ്മൾ സാധാരണ പറയാറില്ലേ, ചെറ്റക്കുടിയിൽ ജീവൻ, ചെറ്റക്കുടിലും ഇല്ലാത്തവൻ അനുഭവിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്ര നിങ്ങൾ പറയും. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കാര്യം, അപ്പൊ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ കുടിക്കുന്ന, നമ്മൾ ശ്വസിക്കുന്ന ഒരു ശ്വാസം, ഒരു വായു, ഒരു അല്പനേരത്തെ വായു, ഒരു ഗ്ലാസ് വെള്ളം, ഈ ലോകത്തെ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യ അല്ലെങ്കിൽ മഹാചക്രവർത്തിമാർ അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് സാധാരണക്കാരായ നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം, ഈ ബോധം നമുക്കുണ്ടായിത്തീരണം. ഇത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആർക്ക്? ആർക്ക്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിതാന്തമായി നിൽക്കുന്നതാ. അതുകൊണ്ടല്ലേ ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മൾ പലരും പ്രാർത്ഥിച്ചില്ലേ? മിക്ക ആളുകളും പ്രാർത്ഥിച്ചിരിക്കും, മിക്ക ആളുകളും ഒരു ദിക്ർ എടുത്തിരിക്കും. എന്താണ്? അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലക ശുക്ർ ഫലകൽ ഹംദു വലക ശുക്ർ ഇന്ന് നേരം വെളുത്തിട്ട് നമ്മൾ പറഞ്ഞത്, ഇന്ന് വൈകുന്നേരമായ നമ്മൾ പറയാൻ പോകുന്നതാ. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ, അല്ലാഹുവേ ഇന്ന് നേരം വെളുക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ, ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നേരം വെളുത്തപ്പോൾ ഏതൊക്കെ അനുഗ്രഹങ്ങളുമായിട്ടാണോ, ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ഏതൊരുത്തൻ ഏതൊക്കെ അനുഗ്രഹങ്ങളുമായിട്ടാണോ ഇന്ന് എഴുന്നേറ്റിരിക്കുന്നത്, ഫമിൻക, അത് നിന്നിൽ നിന്ന് മാത്രമാണ്, വഹദക, നിന്നിൽ നിന്ന് മാത്രം, ലാ ശരീക ലക, അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും നിസ്സാരമായ ഒരു അനുഗ്രഹത്തിന് പോലും മറ്റാരും അതിൽ പങ്കില്ല. ആയതിനാൽ ഫലകൽ ഹംദ്, ഫലകൽ ഹംദ് വലക ശുക്ർ, ആയതിനാൽ നിനക്കാകുന്നു എല്ലാ സർവസ്തുതിയും, നിനക്കാകുന്നു എല്ലാ നന്ദിയും എന്ന് നമ്മൾ നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞു. ഇന്ത്യയെ ഇന്ന് നേരം വിളിക്കുമ്പോൾ നീക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ട് അല്ലേ? എത്ര മനുഷ്യന്മാരുടെ ഫോട്ടോ ആണ് ഇന്ന് നമ്മൾ പത്രത്തിൽ കാണുന്നത്. ഇന്നലെ ജീവിച്ചിരുന്നവരവരൊക്കെ ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ എഴുന്നേറ്റു. ഇന്ന് നമുക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റി. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ആ ഭാഗ്യന്റെ ധ്വനികൾ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടി. അള്ളാഹുവിന്റെ ദീനുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ. അപ്പോ ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്, ഓരോ അനുഗ്രഹങ്ങളും. അപ്പോ ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കും തോറും നിതാന്തമായി നൈരന്തര്യമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ശരിക്കും അതിന്റെ വിലയും തോതും അതിന്റെ ഗൗരവവും ആഴവും പരപ്പും മനസ്സിലാക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നു, ഒരു മൂടി പുതച്ച ഒരു വലിയ പുതപ്പുമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം കടന്നു വന്നിട്ട് പുഞ്ചിരിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത അറിയിച്ചു. എന്താണ് പറഞ്ഞോ, പ്രവാചകരെ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുമ്പോ ഞാൻ കണ്ട ഒരു കാഴ്ച, കുറേ പക്ഷിക്കുഞ്ഞുങ്ങൾ, ചെറിയ ചെറിയ പറക്കമുറ്റാത്ത ചിറക് വെക്കാത്ത കൊച്ചു പക്ഷിക്കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട് അവിടെ. അപ്പൊ ഞാനത് കണ്ടപ്പോ ഞാൻ എന്റെ പുറപ്പിൽ അതെടുത്ത് അക്കുകൂടി വാരി കെട്ടി പോരാ പോരുന്നു. ഞാൻ കുറച്ച് ഇങ്ങനെ വരുമ്പോഴേ കണ്ടിരിക്കുന്ന അതിന്റെ തള്ളപ്പക്ഷിയാണെന്ന് തോന്നുന്നു, എന്റെ പിന്നാലെ പറന്നു വന്നു. അപ്പൊ ഞാനെന്ത് ചെയ്തു, എന്റെ ആ പുതപ്പിലുള്ള പക്ഷിക്കുഞ്ഞുങ്ങളെ മെല്ലെ വിരിച്ച് അവിടെ വെച്ചു കൊടുത്തു. പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ കഴിയില്ലല്ലോ, അപ്പോ ഞാനത് വെച്ചതോടുകൂടി ആ തള്ളപ്പക്ഷി അതിൽ വന്നിരുന്നു. ഞാൻ ആ പുതപ്പിൽ ആ തള്ളപ്പക്ഷിയെ കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നു. നബിസ്വല്ലാ അലിസ്ലം പറഞ്ഞു, കാണിക്കൂ, തുറന്ന് കാണിക്കൂ എന്നെ. നബിസ്വല്ലാ അലിസ്ലമിയുടെ തിരുമുമ്പിൽ ആ വിരി തുറന്നു വെച്ചു. ആ പറക്കാൻ കഴിയുന്ന തള്ളപ്പക്ഷി പറന്നു പോകുന്നില്ല, നബിസ്വല്ലാ അലിസ്ലം പറഞ്ഞു, അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക, താങ്കൾക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ കൊണ്ടുവെക്കുക. തന്റെ സഹാബത്തിനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കറിയുമോ റഹ്മാനായ പടച്ച തമ്പുരാൻ, ഹുവ റഹ്മാനുർ റഹീം, റഹ്മാനായ പരമ ദയാലുവായ പടച്ച തമ്പുരാൻ, കാരുണ്യത്തിന്റെ മകുടോദാഹരണമായ പടച്ച തമ്പുരാൻ, കാരുണ്യത്തിന്റെ പൂർത്തീകരണമായ പടച്ച തമ്പുരാൻ, ആ റഹ്മാനായ പടച്ച തമ്പുരാൻ, നിങ്ങൾക്കറിയുമോ ഈ തള്ളപ്പക്ഷിക്ക് ഈ കുഞ്ഞു പക്ഷികളോടുള്ള പക്ഷിക്കുഞ്ഞുകളോടുള്ള സ്നേഹത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്ത് ഈ തള്ളപ്പക്ഷി ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന, ലോകത്ത് ഏതൊരു തള്ളയും തന്തയും തന്റെ മക്കളോട് കാണിക്കുന്ന, ലോകത്ത് ഏതൊരു ജീവിയും മറ്റൊരു ജീവിയോട് കാണിക്കുന്ന സ്നേഹവും കരുണയും ദയയും റഹ്മത്തും അവയെല്ലാം തന്നെ ചേർത്താൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നൂറിൽ ഒരംശം മാത്രമാകുന്നു, നൂറിൽ ഒരംശം മാത്രമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ആ റഹ്മാനായ പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്താലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നില്ലേ സഹോദരന്മാർ, അള്ളാഹുവിന്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഒരു നിമിഷം കൊണ്ട് മരിച്ചു വീഴുമ്പോൾ അതിൽ നിന്ന് ജീവിച്ചുമില്ല മരിച്ചുമില്ല എന്ന രൂപത്തിൽ നഗ്നരായി കിടക്കുന്ന മാതാപിതാക്കന്മാരെ ആ വാർപ്പിന്റെ കഷ്ണങ്ങളിൽ നിന്ന് വലിച്ചെടുക്കാൻ പ്രയാസപ്പെടുന്ന മക്കളുടെ നിലവിളി, ഊരയിൽ കുടുങ്ങിയിരിക്കുന്ന വാർപ്പിന്റെ കഷ്ണങ്ങളിൽ നിന്ന് ജീവനുള്ള മക്കൾ തന്റെ മാതാപിതാക്കളെ നോക്കി, രക്ഷപ്പെട്ട മാതാപിതാക്കളെ നോക്കി കരയുന്ന രംഗം. പക്ഷേ കുട്ടികളെ വലിച്ചെടുക്കാൻ കഴിയില്ല, കാരണം അവരെ വലിച്ചെടുത്താൽ അവരുടെ പകുതി മാത്രമേ ലഭിക്കൂ. കൈകാലുകൾ നഷ്ടപ്പെട്ട് ഊര മുതൽ ബാക്കി നഷ്ടപ്പെട്ട് തന്റെ കുട്ടികളെ ലഭിക്കുന്ന ആ സന്ദർഭം അത് ആലോചിക്കാൻ കഴിയാത്തത് കൊണ്ട് മാതാപിതാക്കൾ നിർനിമേഷരായി കരയാൻ പോലും കഴിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന രംഗം, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അള്ളാഹു ഓരോന്ന് വരച്ച് കാണിക്കുകയാണ്. സഹോദരന്മാരെ, ഒക്കെ അള്ളാഹു ഓരോന്ന് വരച്ച് കാണിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു നല്ല മുഖം നമുക്കില്ലേ, രണ്ട് കണ്ണുകൾ നമുക്കില്ലേ, ശ്വസിക്കാൻ മൂക്കില്ലേ സഹോദരന്മാരെ, സംസാരിക്കാൻ നാവില്ലേ, നമ്മുടെ മനസ്സിന്റെ ഗതിഗതങ്ങളെ പ്രയാസങ്ങളെ പുറത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലേ സഹോദരന്മാരെ, കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ചിന്തിക്കാനുള്ള ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലേ സഹോദരന്മാരെ, നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയും നമുക്കില്ലേ സഹോദരന്മാരെ. ഈ തിരുമുഖം നിങ്ങളൊന്ന് നോക്ക്, നമുക്ക് നൽകിയിരിക്കുന്ന മുഖം. ഒരാഴ്ച മുമ്പ് നമ്മുടെ പത്രങ്ങളിൽ ഒരുപാട് മുഖങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് മനുഷ്യന്മാരുടെ മുഖം. അവരിൽ ഒരാളുടെ മുഖം അഥവാ അതിന്റെ മാംസളമായ ഭാഗങ്ങൾ വളർന്ന് 32 കിലോ മുറിച്ചെടുത്തിട്ട് വീണ്ടും ആ മനുഷ്യന്റെ മുഖത്തിന്റെ മാംസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാംസം വളർന്നിട്ട് ആ വായിലേക്ക് വല്ലതും വെക്കണമെങ്കിൽ ഈ മാംസളമായ ഭാഗങ്ങൾ മറ്റൊരാൾ പിടിച്ചു മാറ്റിവെച്ചിട്ട് വേണം അദ്ദേഹത്തിന്റെ വായിലേക്ക് വല്ലതും വെച്ചു കൊടുക്കാൻ. അദ്ദേഹത്തിന് കണ്ണുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണണമെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ മാംസളമായ ഭാഗങ്ങൾ മേലോട്ട് ഉയർത്തി വെച്ചിട്ട് വേണം. ഇതൊക്കെ എന്തിനാണ്? എന്തിനാണ് നമ്മുടെ മുമ്പിൽ ഇതൊക്കെ കാണിച്ചു തരുന്നത്? നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർക്കാൻ. ഇവിടെയാണ് മഹാനായ ഒരു വ്യക്തിത്വം തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ ജീർണിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിന് വർഷങ്ങളായി അടിപ്പെട്ടപ്പോൾ തന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു. എന്തുണ്ട് ഹാൽ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ല അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഖൈറാണ്. എന്റെ കൈകാലുകൾ ഇങ്ങനെ ദ്രവിച്ച് കുറെയൊക്കെ ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഒരു പക്ഷേ അതങ്ങനെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അങ്ങനെ ദ്രവിച്ചു പോയേക്കാം, പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, ഒരൊറ്റ ആഗ്രഹം. അതെന്താണ്? അള്ളാഹു എന്റെ നാവ് ബാക്കി വെച്ചെങ്കിൽ എന്ന്. എന്താണ്? ഫൈന്നഹു ശാക്കറല്ലില്ലാഹി വദാക്കറല്ലില്ല, എങ്കിൽ എനിക്കെന്റെ നാഥനോട് നന്ദി കാണിക്കാമല്ലോ, നന്ദി പറയാമല്ലോ, അവനെ സ്തുതിക്കാമല്ലോ, അവന് നന്ദി വാക്കു ഉച്ചരിക്കാമല്ലോ, അവന് ദിക്കെടുക്കാമല്ലോ. ഫൈന്നഹു ദാക്കറല്ലില്ല വശാക്കറല്ലില്ല, അവന് ദിക്കെടുക്കാൻ എന്റെ നാവൊന്ന് ബാക്കി തന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് ഈ വിവരം വെച്ചുകൊണ്ടാണ്. ആയതിനാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമ്മൾ സദാ ഓർത്തിരിക്കണം. രാവും വൈകുന്നേരവും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം, അള്ളാഹുവിന്റെ കാരുണ്യത്താലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഇരിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇങ്ങനെയൊന്നും ഇരിക്കാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയൊന്ന് കാണാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട് സഹോദരന്മാരെ, ഇത് കേട്ടാൽ മനസ്സിലാകാത്ത എത്ര മനുഷ്യന്മാരുണ്ട് സഹോദരന്മാരെ. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അഗാധമായി അറിയാനാണ്. പക്ഷേ ഇത് അറിയാതെ വരുമ്പോഴാണ് മാനവലോകം എന്ത് ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവരെ അറിയുന്നു, മഹാന്മാരായ ആളുകളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സിഫത്തുകളും അവരുടെ മഹാത്മ്യങ്ങളും അറിയുന്നു. അപ്പൊ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്നേഹം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ നമ്മെ അറിയിക്കുന്നു. വമിനന്നാസ്, ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ. ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, ചില മനുഷ്യന്മാർ, അവർക്ക് അള്ളാഹുവിനെ അറിയില്ല, അള്ളാഹുവിന്റെ കാരുണ്യം അറിയില്ല, അവന്റെ ദയാവായ്പ അറിയില്ല, അവന്റെ ആ യജമാനത്വം അറിയില്ല, അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന നിയമത്തുകളെ സംബന്ധിച്ച് അറിയില്ല. ആയതിനാൽ അവനെന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് സമന്മാരെ അവൻ കൽപ്പിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും അവർക്ക് പ്രയാസമൊന്നുമില്ല. നേരെ മറിച്ച് അവരുടെ ശേഖന്മാരെ, അല്ലെങ്കിൽ അവരുടെ തങ്ങന്മാരെ, അല്ലെങ്കിൽ അവരുടെ ദീവിമാരെ, അല്ലെങ്കിൽ അവരുടെ ദേവന്മാരെ, ദേവിമാരെ, അല്ലെങ്കിൽ അവരുടെ പൂജാവസ്തുക്കളെ, അവയെ സംബന്ധിച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് മനപ്രയാസമായി. അവർ അതോടുകൂടി തന്നെ അവർക്ക് മാനസികമായി പ്രയാസവും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളുമായി. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് പ്രയാസമില്ല. എന്നാൽ വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, അശദ്ദു ഹുബ്ബല്ലില്ല, അവർക്ക് അള്ളാഹുവിനോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം, പരമമായ സ്നേഹം അള്ളാഹുവിനോടായിരിക്കും. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയണം. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലുള്ളവർ, കണ്ടില്ലേ നിങ്ങൾ, സ്വന്തം മകനോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, സമൂഹത്തോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന്റെ മുമ്പിൽ മകനെ വഴിയെടുക്കാൻ പറഞ്ഞു, പ്രയാസമില്ല, യാതൊരു ബുദ്ധിമുട്ടില്ല, തീയിലേക്ക് എറിയപ്പെടുന്നു, പ്രയാസമില്ല, കാരണം അള്ളാഹുവിനോട് ആ സ്നേഹം. പടച്ചതമ്പുരാന്റെ ഇഷ്ടം നടക്കട്ടെ, അള്ളാഹുവിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇവിടെയാണ് ആ സ്നേഹത്തിന്റെ മുമ്പ്, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഗോത്രം, അതുപോലെ തന്നെ നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട്, ഇതൊക്കെയാണ് അള്ളാഹുവിനേക്കാളും പ്രവാചകനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ, അതിനോടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ തീക്ഷ്ണമായ പരീക്ഷണം നിങ്ങളിൽ കടന്നു വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ എന്ന താക്കീത് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്താ കൂട്ടരേ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും മിനുസമുള്ള ഒരു പത്തിരി പോലും തിന്നിട്ടില്ല എന്ന് പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ മാസങ്ങളോളം തീ പൊങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണ പദാർത്ഥം വെച്ചിട്ടില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുരുമ്പിയ പായയിലാണ് കിടന്നിരുന്നത്, തന്റെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന്. വിശന്നിട്ട് ഉറക്കം വരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്കിറങ്ങിയ രാവുകൾ ഉണ്ട് എന്ന്. അത് മാത്രമല്ല, 30 സാ ഗോതമ്പം കടം വാങ്ങിയതിന്റെ പേരിൽ പണയം, ഒരു ജൂതന്റെ കയ്യിലേക്ക് പണയം വെച്ച പണയും ജീവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് എന്ന്. ഇതൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹജ്ജ്, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. പ്രവാചകരെ, അള്ളാഹു താങ്കൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയൂ ജനങ്ങളോട്. ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ എന്താണ് ഈ അനുഗ്രഹം, എന്താണ് ഈ അനുഗ്രഹം? നുബുവത്ത്, റിസാലത്ത്, ഈമാൻ, ഹിദായത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, പടച്ചു തമ്പുരാനെ സംബന്ധിച്ചുള്ള സ്നേഹം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ബോധം, വിക്കലെടുക്കാനുള്ള ഭാഗ്യം, അള്ളാഹുവിനെ സംബന്ധിച്ച് പരലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ള ഭാഗ്യം, അള്ളാഹുവിന് വിധേയമായി ജീവിക്കുവാനുള്ള ഭാഗ്യം, അതാണ് നിഅമത്ത്, അതാണ് നിഅമത്ത്, അതാണ് നിഅമത്ത്. അപ്പൊ അത് ഏറ്റവും പരമമായ ഒരു നിഅമത്താകുന്നു. ആ നിലയ്ക്ക് സഹോദരന്മാരെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഓരോ നിഅമത്തുകളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ ഇഷ്ടത്തോടുകൂടി, ആ ഇഷ്ടത്തിന്റെ പേരിൽ കൂടി ആയിരിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം അവന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ. പേടിയോടൊപ്പം, പ്രതീക്ഷയോടൊപ്പം അള്ളാഹുവിനെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹം. ആ രൂപത്തിൽ വല്ലദീനാമനു അഷദ്ദു ഹുബ്ബല്ലില്ല, അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ ആളുകളാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറയുന്ന, അള്ളാഹുവിനെ പേടിക്കുന്നതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തെ സ്നേഹവും അള്ളാഹുവിനായി തീരാനും, ആ സ്നേഹത്തിന്റെ മുമ്പിൽ മറ്റ് എല്ലാ സ്നേഹങ്ങളെയും അടിയറവ് പറയുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد، يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണം എന്നൊരിക്കൽ കൂടി എന്നെ നിങ്ങളെയും വസീത് ചെയ്യുന്നു, ഉദ്ദേശിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാം അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതിന്റെ ശരിയായ വിധത്തിൽ നമുക്ക് അറിയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളേറെ കേട്ട ഒരു ഹദീസാണ്, ഉൻറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും നിങ്ങൾ നിങ്ങളിൽ നിന്ന് താഴെയുള്ളവരിലേക്ക് നോക്ക. നമുക്ക് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ 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 എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും തോന്നുന്നില്ല. അർശി ചുമക്കുന്ന അള്ളാഹുവിന്റെ അരിശി ചുമക്കുന്ന ഏറ്റവും മുക്കറബീങ്ങളായ മലായിക്കത്തുകൾ പോലും പറയുന്നത് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ്. അള്ളാഹു പ്രത്യേകം ഖുർആനിൽ എടുത്തു ഉദ്ധരിക്കുന്ന ഭാഗം അവരെ സംബന്ധിച്ച്, അവരിൽ യുസബ്ബിഹുന ബിഹംദി, യുസബ്ബിഹുന ബിഹംദി എന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഗ്രഹം കിട്ടിയാൽ അതിനെ നന്ദി കാണിക്കുക. അപ്പൊ ആ നന്ദി കാണിക്കണമെങ്കിൽ എന്തു വേണമെന്നറിയോ? നമുക്ക് എന്തൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ആലോചിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷേ നമ്മൾ നിസ്സാരമെന്ന് ഗണിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമുണ്ടല്ലോ, അത് ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ നമുക്ക് പ്രധാനമാണ്. അതാ സന്ദർഭം കൊണ്ടേ നമുക്കറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മുൻകൂട്ടി തന്നെ അള്ളാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ നിങ്ങളെക്കാൾ ഇല്ലാത്തവരിലേക്ക് നോക്കണം. നമുക്കങ്ങനെയല്ല, നമുക്ക് ഒരു 100 ദീനാറുള്ളവൻ 150 ഉള്ളവനെ നോക്കുന്നത്, അത്ര കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. 500 ഉള്ളവൻ 1000 ഉള്ളവനെ നോക്കുന്നത്, 5000 ഉള്ളവൻ അങ്ങനെയാ നോക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി സത്യത്തിൽ അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല മുന്തിയ മുന്തിയ ഭക്ഷണമാണ് അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണത്തിന് അയാൾക്ക് ഒരു വിലയില്ല. നേരെ മറിച്ച് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു കപ്പ്, ഒരൽപ്പം അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അതിനൊരു, കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ല. അതാ അപ്പൊ നമുക്ക് അള്ളാഹു വന താഴെയുള്ളവരിലേക്ക് നോക്കാം. വീടുണ്ടല്ലോ, വീടില്ലാത്ത എത്ര ആളുണ്ടല്ലോ അല്ലേ? വീടില്ലാത്ത ആരോഗ്യം ഉണ്ടല്ലോ, കാശും പണവും ഇല്ലാന്നല്ലേ ഉള്ളൂ, ആരോഗ്യമല്ലേ? ബുദ്ധി ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു നാവുണ്ടല്ലോ, അതില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ ചിന്തിച്ച് അൽഹംദുലില്ലാ 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 ഇല്ലതി ആസാനി എന്നാഹത. എന്തെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടാൽ അവരെ ആ ദുരിതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവിടെയും അള്ളാഹുവിന്റെ സ്തുതി. എന്താ പറയുന്നത്? അൽഹംദുലില്ലാ ഇല്ലതി ആസാനി എന്നാഹത, പടച്ചോനെ ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയ നാഥ, നിനക്ക് സർവസ്തുതിയും. അവിടെയും സ്തുതിയാണ്. അപ്പോ അള്ളാഹുവിനോടുള്ള അടുപ്പവും സ്നേഹവും ആയിരിക്കണം ഇബാദത്തുകൾക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആ വിധത്തിലുള്ള ഇബാദ ആ വിധത്തിലുള്ള കർമ്മങ്ങൾ മാത്രമാണ് ഇബാദത്തുകളായി തീരുന്നത് എന്ന ഓർമ്മ നമുക്ക് വേണം. അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയുവാനും അവനെ സ്നേഹിക്കേണ്ട വിധം സ്നേഹിക്കുവാനും, അങ്ങനെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹ്യങ്ങളും ഒക്കെ അള്ളാഹുവിനെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ഇബാദത്തെടുത്ത് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചതുപോലെ അള്ളാഹുവിന്റെ വിനീതരായ ദാസന്മാരായ നമുക്കും അള്ളാഹുവിലേക്കുള്ള സാമീപ്യം സിദ്ധിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവില്ല. അള്ളാഹുവിനെ ശരിക്കറിയാൻ, അള്ളാഹുവിന്റെ ആസ്മാവുകളെ സിഫത്തുകളെ ഓരോന്നും ശരിക്കും മനസ്സിലാക്കുവാൻ, ഓരോ വാക്കുകളും നമ്മെ അതുമായി അടുപ്പിക്കുന്നതാണ്, നമ്മൾ അതുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ആ വാക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഗ്രഹങ്ങളൊക്കെയും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും അറിഞ്ഞുകൊണ്ട് ഇബാദത്തെടുക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് ശരിയായ വിധത്തിൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുന്ന കലിമത്തു തൗഹീദിന്റെ കലിമത്തുൽ ഇഖ്ലാസിന്റെ യഥാർത്ഥ വക്താക്കളായി അഭിമാനത്തോടു കൂടി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാനും സുഖലോക സ്വർഗത്തിൽ കുടുംബസമേതം കടന്നു ചെല്ലുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ടു മൂന്ന് തിരടെ പ്രേതരായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, കൊയിലാണ്ടി മരക്കാരകത്ത് ബീവി, അതുപോലെ തന്നെ പുതിയങ്ങാടി കുഞ്ഞഹമ്മദ് ഹാജി, തളിപ്പറമ്പ് മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവരുടെ പേരിൽ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നരക ശിക്ഷയിൽ നിന്നും ഖബ്ര ശിക്ഷയിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദീനിന് വേണ്ടി, അള്ളാഹു നമ്മുടെ ഈ ദുനിയാവിൽ പരലോക ജീവിതത്തിന്റെ മോക്ഷത്തിന് വേണ്ടി വളരെ ശക്തമായി അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുവാൻ, അങ്ങനെ ജീവിതം ധന്യമാക്കുവാനും നമ്മെ എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മറ്റും ഒക്കെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. റഹ്മാനും റഹീമുമായ പടച്ച തമ്പുരാൻ അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമായി പ്രവർത്തിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുമുഖലിമീനാൽ اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا دعائنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين صلى الله عليه وسلم.